അച്ഛന് കേരളം ഗായകനായിട്ടാണ്, അച്ഛന്റെ സ്വരത്തിലൂടെയാണ് അച്ഛൻ്റെ പാലക്കലച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ വോയിസ് ഒരു ഒറിജിനൽ ശബ്ദത്തിലൂടെ കേരളം അറിഞ്ഞത്. അച്ഛന്റെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നല്ല, എൽ പി റെക്കോർഡ്.
അപ്പൊ
അച്ഛനൊരു റേഡിയോ വത്തിക്കാൻ ശ്രോതാക്കൾക്ക് അച്ഛന്റെ ഒരു ഇഷ്ടമുള്ള ഒരു ഭജൻ പാടി
തുടങ്ങി. തീർച്ചയായിട്ടും അരൂപ മഹാത്മാ ചിതാനന്ദ സാര അവിദ്യ വിരുദ്ധം വിവേകം തരുനീ തമസിൻ കൃതാന്ത തരുനീ പ്രകാശം അജാതാനിതാന്ത
പാലക്കലച്ചൻ അത് വലിയ തുടക്കമായിരുന്നു കേരളത്തിൽ. എനിക്ക് തോന്നുന്നു മലയാളി ക്രിസ്ത്യാനികൾ ചിന്തിക്കാത്തൊരു ഏരിയ ആയിരുന്നു. കാരണം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഭജനയുണ്ട്, നാമകീർത്തനമൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ്റെ ആ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു വൈദിക വിദ്യാർത്ഥിയായിരിക്കും അങ്ങനെ ചിന്തിക്കാൻ ഒരു ഭാരതീയ ദിശ അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടാകാനിടയായി. അത് എനിക്ക് തോന്നുന്നു കേരളത്തിന് മൊത്തം കേരള സഭയ്ക്ക് ഒരു മാർഗദർശനം നൽകിയ, അതിന് അച്ഛന് പ്രചോദനമായത് എന്താണ്?
ധർമ്മരാമലിന്റെ ജീവിതം, ധർമ്മരാമല വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അന്ന് ഭാരതീയ പൂജ എന്നൊരു ആശയം ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. വാസ്തവത്തിൽ ക്രിസ്ത്യൻ ഭജൻസ് എന്ന ലോങ് പ്ലേ റെക്കോർഡിലെ മിക്കവാറും പാട്ടുകൾ ഭാരതീയ പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന പാട്ടുകളാണ്. അരൂപ മഹാത്മാ ദൈവവചനം വായിക്കുന്നതിന് മുൻപ് പാടിയിരുന്ന പാട്ടാണ്. കാരണം അതിലെ വാക്കുകൾ അതിന് ഉപയുക്തമായ അരൂപ മഹാത്മാ ചിദാനന്ദ സാര അവിദ്യ വിരുദ്ധം അവിദ്യയ്ക്ക് വിരുദ്ധമായ വിവേകം തരൂനി, പിന്നെ തമസിൻ കൃതാന്ത ദൈവവചനം ഇരുട്ടിനെ നശിപ്പിക്കുന്നു, തമസിൻ കൃതാന്ത തരു നീ പ്രകാശം, അജാത നിതാന്ത അജാതനായവനെ നിത്യതയുള്ളവനെ, സുചൈതന്യമേകു അപ്പൊ വെളിച്ചം തരാൻ വേണ്ടി ദൈവവചനം ശ്രവിച്ച് എൻലൈറ്റൻഡ് പ്രകാശിതരാകാൻ വേണ്ടി പ്രബുദ്ധരാകാനുള്ള അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുന്ന ഒരു ഗാനം. തോമസ് കൊച്ചുമുട്ടം എന്ന് പറഞ്ഞ ഒരു CMI അച്ഛനാണ് സംസ്കൃതം പഠിച്ച. അപ്പൊ സംസ്കൃതബദ്ധമായ അടിസ്ഥാനമായ മലയാളമാണത്, അതുകൊണ്ടാണ് അത്രയും ഗൗരവം അതിൻ്റെ പദങ്ങൾക്ക്. ഓരോ പദത്തിനും ഒത്തിരിയേറെ അർത്ഥങ്ങളുള്ള. അപ്പോ ആ കാലഘട്ടത്തിൽ തന്നെ ജ്യോതി 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 നിത്യ സനാതന ജ്യോതി നിതാന്ത സൗഭഗ ജ്യോതി. അപ്പോൾ അതുപോലത്തെ പാട്ടുകൾ, ഇത് സെയിന്റ് ജോണിന്റെ പ്രലോഗനെ ബേസ് ചെയ്താണ്. യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷത്തിന്റെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, ആ വചനം ലോകത്തിന്റെ പ്രകാശമായി തീർന്നു. പ്രകാശവും വചനവും തമ്മിലുള്ള ബന്ധം കാണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണത്. ഫാദർ ഫ്രാൻസിസ് വിനീത് വടക്കേത്തല അദ്ദേഹമാണ് അത് എഴുതിയത്.
അച്ഛനിപ്പോ വത്തിക്കാൻ റേഡിയോയിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എന്റെ ഓർമ്മ പോകുന്നത് ഈ ഭജനയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്, 1964 ഒരു പാപ്പ ആദ്യമായിട്ട് ഭാരതത്തിൽ വന്നപ്പോൾ അന്നും ധർമാരാം കോളേജിൽ നിന്നൊരു ഭജന ബോംബെ യുക്രിസ്റ്റി കോൺഗ്രസ്
പാടുകയുണ്ട്. അവിടെ വെച്ച് ധർമാരാമിലെ ചെമ്മാച്ചന്മാർ പട്ടുവേറ്റു, അതിനുവേണ്ടി പാട്ടുകൾ ഉണ്ടാക്കി. ഭാരതത്തിലെ ക്രിസ്ത്യൻ മ്യൂസിക്കിന്റെ ക്രൈസ്തവ സംഗീതത്തെ എങ്ങനെ ഭാരതവൽക്കരിക്കണം എന്നുള്ള ചിന്ത ഉടലെടുത്തത് വാസ്തവത്തിൽ ആ യുക്രിസ്റ്റി കോൺഗ്രസ്സിലൂടെയാണ്. വില്യം അച്ഛൻ അത് ഓർത്ത് നന്നായി, കാരണം അധികം ആരും ഈ കാര്യം പറയാറില്ല, ഓർക്കാറില്ല. അന്ന് ചെയ്തത് കേരളത്തിൽ നിന്ന് സംഗീതജ്ഞർ ചേർത്തല കുട്ടപ്പൻ എന്നൊക്കെ പറഞ്ഞ സംഗീതജ്ഞർ അവിടെ കൊണ്ടുവന്ന് പാട്ടുകളുണ്ടാക്കുകയായിരുന്നു.
ശക്തനായ കർത്താവേ,
ഇത് കർണാടക സംഗീതത്തിലൊരു കൃതിയാണ്, എനിക്ക് തോന്നുന്നു ശ്രീരാഗമാണെന്ന് തോന്നുന്നു. ശ്രീരാഗത്തിലൊരു കൃതിയിൽ വാക്കുകൾ മാറ്റി
നിന്റെ കൂടാരങ്ങൾ
എന്ന് പറഞ്ഞു. യെസ് യെസ്,
ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഭാരതീയ ശൈലിയിൽ ഓംകാരം ആദ്യമായിട്ട് മലയാളത്തിൽ ക്രിസ്തീയ തലത്തിൽ ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു ധർമ്മരാമൻ.
യെസ്, അതെ,
ഓം ജഗദീശ്വര.
അതെ, യെസ് യെസ് യെസ്, അതെ അതെ,
ഓർക്കുന്നുണ്ടോ?
ഓം ജഗദീശ്വര സദാപി ചിന്മയ ജഗദീശ്വര വന്ദേ ഓം പരിപൂജിത പരാപരാത്മാ പരാപരാത്മാ അനവരതം വന്ദേ അനവരതം വന്ദേ അനവരതം വന്ദേ.
വല്യമ്മച്ചൻ ഓർമ്മയുടെ ഒരു, ഞാൻ തന്നെ മറന്നുപോയ ചില അധ്യായങ്ങളിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോവാണ്.
പിന്നെ എനിക്ക് അച്ഛൻ, എൻ്റെ ഒരു ഒബ്സർവേഷൻ ശരിയാവാൻ തെറ്റ, അച്ഛൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അതിനെ കുറിച്ച് പറയണം. ഇങ്ങനെ ഒരു നല്ല കാൽവയ്പ് അത്രയും നാൾ മുന്നേ തന്നെ അച്ഛനും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രബുദ്ധരായ ആളുകളെ കൂടി നൽകിയിട്ട് കേരള സഭയ്ക്ക് അത് തുടരാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അച്ഛൻ അതിന് എന്തെങ്കിലും കാരണങ്ങൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് റിവൈവ് ചെയ്യാൻ പറ്റുമോ?
വല്യമ്മച്ചനെ പോലെ സമാന ദുഃഖിതനാണ് ഞാൻ. കാരണം ആ മൂവ്മെന്റ്, ആ പ്രസ്ഥാനത്തിന്റെ പൊതുവാക്താവായിരുന്നു ഞാൻ. എന്റെ ശബ്ദത്തിലൂടെയാണ് ആ പാട്ടുകൾ കസറ്റിൽ ധർമ്മനാം കോളേജ് ജനങ്ങളിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ലോങ് പ്ലേ റെക്കോർഡും
പിന്നീടാണ്
NBCLC വരുന്നത്. NBCLC ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ ഈ ദിവ്യാനന്ദ കോൺഗ്രസിന് ശേഷമുള്ള ഇവിടെ നടക്കുന്ന ധർമ്മനാം കോളേജ് നടക്കുന്ന ഒരു സെമിനാറിൽ നിന്നാണ് ഇത്, അന്നത്തെ സെമിനാറില് ഉള്ളൊരു പ്രെയർ സർവീസിൽ നിന്നാണ് ഇതെല്ലാം ഉരുത്തിരിയുന്നത്. അന്ന് ജോനസ്ഥലയത്ത് ഉണ്ട് തോമസ് കൊച്ചുമുട്ടം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുള്ളൊരു സമയമായിരുന്നു അത്. കേരളത്തിലേക്ക് വന്ന് കുറച്ച് നാളത്തേക്ക് ഭാരതീയ പൂജ എന്ന രീതിയിൽ കർദിനാൾ പാറക്കാട്ടിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഈ സംരംഭത്തോടുള്ള എതിര് കാര്യമായിട്ട് ഈ പ്രസ്ഥാനത്തെ തന്നെ ബാധിച്ചു. അങ്ങനെ അതങ്ങ് കെട്ടടങ്ങി അങ്ങ് പോവുകയായിരുന്നു.
ഒരു സത്യം ഇപ്പോഴും നിൽക്കുകയാണ്, ഭാരതീയ ചിന്തയും അതുപോലെ ഭാരതീയ ദർശനമുള്ള മലയാളി ക്രിസ്ത്യാനികൾ ഇന്നും ഭജന എന്നൊക്കെ പറയുമ്പോൾ അച്ഛനൊക്കെ കുറിച്ചു വെച്ചത് ഇന്നും പാടും. ചിലപ്പോ ചില സന്യാസ സമൂഹങ്ങളിലൊക്കെ ഇന്നും കേൾക്കുമ്പോ സന്തോഷം തോന്നാറുണ്ട്. അച്ഛൻ അതിലും സന്തോഷം കൊള്ളാം.
താങ്ക് യു. എനിക്കൊരു ചെറിയ കുറ്റബോധമുണ്ട്, കാരണം കൃഷ്ണൻ ഭജൻസ് ലോങ് പ്ലേ റെക്കോർഡ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ക്രിസ്തു സഹസ്രനാമമാണ്, ഷെബിലി റൈസി ചാക്കോയുടെ ക്രിസ്തു സഹസ്രനാമം. അതിൽ നിന്ന് സെലക്ടഡ് വേഴ്സസ് എടുത്ത് ആൻഡോ അമർനാഥ് കമ്പോസ് ചെയ്ത് ക്രിസ്തും കന്യാസുതം വന്ദേ മൃതം മൃത്യും ജയം പരം ക്രിസ്തും കന്യാസുതം വന്ദേ രക്തീകൃതാസവം ദേഹി കൃതാപൂപമനശ്വരം ക്രിസ്തും കന്യാസുതം വന്ദേ. മനോഹരമായൊരു കവിതയാണത്. ഷെബിലി റൈസി ചാക്കോ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലൊക്കെ മുമ്പ് വിഭാവനം ചെയ്തതാണ് നമ്മുടെ.
എനിക്ക് തോന്നുന്നു ചാവറച്ചനും അതുപോലെയുള്ള പാറക്കാട്ടിൽ തിരുമേനി പോലുള്ള ആളുകൾക്കുണ്ടായ ഒരു ഭാരതീയ ദർശനം ഇന്ന് കേരള സഭയിൽ കുറഞ്ഞു
പോയി.
അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ചാക്കോ സാറിന്റെ ക്രിസ്തു സഹസ്രനാമം അതുപോലെ ക്രിസ്തു ഭാഗവതം PC ദേവസ്വയുടെ അംഗീകരിക്കാതെ
അതൊക്കെ വെറുതെ വളരെ ചുരുക്കം ലൈബ്രറികളിൽ മാത്രമായിട്ട് അങ്ങ് അവശേഷിക്കുകയാണ്. ആ കൃതികൾ ഉൾക്കൊള്ളാനോ അത് പ്രോത്സാഹിപ്പിക്കാനോ അത് വായിക്കാനോ അത് സംസാര വിഷയമാക്കാനോ നമ്മൾ ഇനിയും മടിച്ചു നിൽക്കുക. അതും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്ന കേരളത്തിലാണ് ക്രിസ്തു സഹസ്രനാമം ചിലവാകാതെ പോയത്. വടക്കേന്ത്യയിൽ അത് പോയി, പക്ഷേ കേരളത്തിൽ വളരെ വളരെ കുറച്ച് അത് സ്വീകരിച്ചുള്ളൂ.
വൈദികരും സന്യസ്തരും ചിലപ്പോൾ അത്
മെയിൻലി ഹൈറാർക്കിക്ക് അതൊരു ചാലഞ്ച് പോലെ തോന്നി. ഞാൻ പിന്നെ പറഞ്ഞു വന്നത് ഇതിന് ശരിയായിട്ടുള്ള പ്രോത്സാഹനം കേരളത്തിൽ കിട്ടാതിരുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഇച്ഛാഭംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ രംഗത്തുനിന്ന് ക്രിസ്തു സഹസ്രനാമത്തിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല.
അച്ഛന്റെ പിന്നെ ചുവട് ഇങ്ങനെ ഭക്തിഗാനത്തിലേക്ക് വന്നു.
അതെ,
അതും അച്ഛൻ്റെ വലിയ കോൺട്രിബ്യൂഷനാണ്. കാരണം ഭക്തിഗാന മേഖല വളരുന്ന കാലത്ത് അച്ഛൻ ശരിയായ രൂപങ്ങൾ നൽകി. പക്ഷെ പലതും ഇപ്പോൾ തകിടം മറിഞ്ഞ അവസ്ഥയിലാണെങ്കിലും അച്ഛൻ്റെ ഇപ്പോൾ ഉദാഹരണം സുവിശേഷാധിഷ്ഠിതമായിട്ടുള്ള കല്ലെറിയാൻ കൊണ്ടുവന്നി പാപിനിയെ ഞങ്ങൾ, അതൊക്കെ എനിക്ക് തോന്നുന്നു കേരളം ഒരിക്കലും മറക്കുക. കേരള കത്തോലിക്കര് അച്ഛന് വേണ്ടി രണ്ട് വരി
കല്ലെറിയാൻ കൊണ്ടുവന്നി പാപിനിയെ ഞങ്ങൾ കൽപ്പന നീ നൽകുകിലോ കല്ലെറിഞ്ഞു കൊല്ലാം കല്ലെറിയാൻ കൊണ്ടുവന്നി പാപിനിയെ ഞങ്ങൾ കൽപ്പന നീ നൽകുകിലോ കല്ലെറിഞ്ഞു കൊല്ലാം.
പിന്നെ ഞാൻ വരികൾ
മറന്നുപോയി. അമൽദേവിന് വേണ്ടി പാടിയ പല പാട്ടുകളും ഫേമസ് ആണ്. ഇപ്പൊ വൻപാപ ഭാരത്താൽ, അതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസിയുടെ
ദിവ്യമാംസ്യം
പാടുകയും ചെയ്യുന്ന അച്ഛന് അച്ഛൻ്റെതായ പെർസ്പെക്റ്റീവ്. ഇന്നിപ്പോ ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും എഴുതാം, എന്തും പാടാം. അപ്പോൾ ആരാധനക്രമ സംഗീതവും ഭക്തിഗാനവും തമ്മിലൊരു കൂടിക്കുഴഞ്ഞ അവസ്ഥയാണ് കേരളത്തിൽ.
തീർച്ചയായിട്ടും
അതിനെപ്പറ്റി
അതൊരു ഒരു സങ്കടകരമായ ഒരു സ്ഥിതിയാണത്. ആരാധന ക്രമത്തെ ഭക്തിഗാന ശാഖയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, സിനിമാ ഗാനത്തിൻ്റെ ശൈലിയിലുള്ള ഉള്ള ലിറിക്സ്, വരികൾ എഴുതുന്ന ശൈലി തന്നെ സിനിമാ ഗാനത്തിൽ നമ്മൾ കടമെടുത്തു. നാല് വരിയുള്ള പല്ലവി, പിന്നെ നാല് വരി അനുപല്ലവി, പിന്നെ നാല് വരി ചരണം, അങ്ങനത്തെ ഒരു ശൈലി നമ്മളിങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു മ്യൂസിക്കൽ ഇൻട്രഡക്ഷനോടുകൂടി ഒരു പാട്ട് തുടങ്ങുന്നു, അത് കഴിഞ്ഞൊരു ഇൻ്റർലൂഡ്, പിന്നെ അനുപല്ലവി, പിന്നെ വീണ്ടും പല്ലവി. അപ്പോൾ കൃത്യം ഗ്രാഫോൺ റെക്കോർഡിന് വേണ്ടി സിനിമാ ഗാനത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് വളർന്നു വളർന്ന ഒരു ഗാനമേള ശൈലിയായി മാറി. ഇന്നിപ്പോൾ കേരളത്തിൽ ചെല്ലുമ്പോൾ ഫ്ലോപ്പിയിട്ടാണ് ആൾക്കാർ പാട്ടുകൾ പാടുന്നത്. എനിക്ക് വാസ്തവത്തിൽ വളരെ വളരെ ദുഃഖമുണ്ട്. ഞാൻ പാട്ടുകുർബാനയ്ക്ക് സാധാരണ പോകാൻ മടിക്കുന്നു ഇപ്പോഴത്തെ പാട്ടുകുർബാനയ്ക്ക്, കാരണം അതൊരു ഗാനമേളയായി മാറി. പള്ളിയിലൊരു ഒരു ദിവ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം ഒരു എൻ്റർടൈൻമെൻറ്റ് അന്തരീക്ഷമാണ്. എന്നിട്ട് ആൾക്കാർ വെറുതെ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് ഇത് കേട്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻസും ഫ്ലോപ്പിയിൽ നിന്ന് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഒരു ശോചനീയമായ സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അതിൽ നിന്ന് മുക്തി നേടാൻ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി കാണിക്കാനായിട്ട് ഇനി അതിനുള്ള പരിശ്രമമാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷ് കുർബാനയിൽ ചെയ്തിരിക്കുന്നത്.
സിമ്പിൾ,
വളരെ സിമ്പിൾ. എല്ലാവർക്കും ആമേൻ പാടാം, എല്ലാവർക്കും കോറസ് ലൈൻ എല്ലാവർക്കും പാടാം. അതെ, അങ്ങനത്തെ ഒരു ശൈലിയിൽ അതിനി മലയാളത്തിലേക്ക് കൂടെ വരണം. അതിന് വാസ്തവത്തിൽ ഞാനും ജെറിയ അമൽദേവ് പോലുള്ളവരും അതിനുവേണ്ടി പരിശ്രമിക്കും. ഞങ്ങളുടെ ഒരു ചുമതലയാണെന്ന്.
നിങ്ങൾ ഇതുവരെ കേട്ടത് ഫാദർ ജോസഫ് പാലയ്ക്കലുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖ സംഭാഷണം.